മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
നമസ്കാരം ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം ബിജു, ഒരുപാട് കാലമായി.
തീർച്ചയായും ഒരുപാട് കാലത്തിന് ശേഷമാണ്. പക്ഷെ ഇത്തവണ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയവും ഒന്നുമല്ല, കേരളത്തിൽ നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി, പ്രവാസി മലയാളികൾക്ക് വേണ്ടി ആദ്യമായ ഒരു ലോക കേരള സഭ രൂപീകരിച്ചിരിക്കുന്നു. അതിലെ ഒരു അംഗമാണല്ലോ താങ്കളും. ഈ ലോക കേരള സഭ എന്നൊരു സങ്കല്പം, അതിന്റെ ആദ്യത്തെ യോഗം കഴിഞ്ഞപ്പോൾ എന്താണ് അതിൽ നിന്ന് മലയാളികൾക്ക്, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് കിട്ടിയിരിക്കുന്നത്, അതിന്റെ ഒരു ഔട്ട്കം എന്ന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
അത് പ്രവാസി മലയാളികൾക്ക് മാത്രം എന്തെങ്കിലും കിട്ടുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കാണരുതെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. അതായത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ സങ്കല്പനത്തിൽ എനിക്ക് വളരെ ഒരു താല്പര്യപൂർവ്വം ഇതിൽ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള മൂന്ന് ഘടകങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ കേരള മോഡൽ വികസനം എന്ന് പറയുന്നത് ലോകം മുഴുവൻ കൊണ്ടാടുകയും നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ അതിനെ പല രീതിയിലും മൂന്നാം ലോക രാജ്യങ്ങൾക്ക് വളരെയധികം യോജ്യമായ ഒരു വികസന മാതൃകയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയും അതിനെതിരായിട്ടുള്ള ഒരുപാട് വിമർശനമൊക്കെ കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായിട്ട് കടന്നു വരികയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ സാമൂഹിക സൂചികകളിൽ നമ്മൾ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. എന്നാൽ അതേസമയം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലായാലും മറ്റു തരത്തിലുള്ള ഇൻഡസ്ട്രിയലായിട്ടുള്ള വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ പൊതുവായിട്ട് സമ്പദ് വ്യവസ്ഥയുടെ തലത്തിലായാൽ പോലും കേരളത്തിന് അങ്ങനെ വലിയ എടുത്തു കാണിക്കപ്പെട്ട റെക്കോർഡൊന്നുമില്ല. എല്ലാവരും പല കാലങ്ങളായി പറഞ്ഞതുപോലെ ഗൾഫിൽ ഒരു നല്ല യുദ്ധം ഉണ്ടായാൽ അവിടെ നിന്നുള്ള റെമിറ്റൻസസ് നമുക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ ഇക്കോണമി പൂർണ്ണമായിട്ടും തകർന്നടിയുന്ന ഒരു ദൃശ്യം നോക്കേണ്ടി വരും. ഇങ്ങനെയിരിക്കെ എന്താണ് നമ്മുടെ സാമൂഹിക സൂചികകൾ നിലനിർത്താൻ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ? വലിയ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കേരളത്തിൽ കെട്ടിപ്പടുക്കാനുള്ള സാധ്യത വലിയ ജനസാന്ദ്രത ഉള്ളതുകൊണ്ട്. പിന്നെ ഒന്നാം ഐ ടി വിപ്ലവത്തിൽ നമ്മൾ രാഷ്ട്രീയമായ നില കുറുവാസികൾ കൊണ്ട് ഒന്നാം ഐ ടി വിപ്ലവത്തിന്റെ ഭാഗമായി ഉണ്ടായ ബി പി ഒ വിപ്ലവം, ബി പി ഒ സ്ഫോടനം, അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഇതെല്ലാം മറികടക്കാൻ എന്തെങ്കിലും ഒക്കെ സംവിധാനം ഉണ്ടാവാൻ സാധ്യമാണോ എന്നുള്ള ഒരു ചിന്ത ഈ ലോക കേരള സഭയുടെ ഘടനയിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് ഞാൻ എന്റെ സങ്കല്പനത്തെ മനസ്സിലാക്കുന്നത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നോട്ടിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വികസിത രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ, കേരളൈറ്റ്സ്, മലയാളികൾ എന്നുള്ളത് ഒരുപക്ഷെ സങ്കുചിതമായിട്ടുള്ള ഒരു പ്രയോഗമായിരിക്കാം, കേരളൈറ്റ്സ്. അപ്പൊ ഈ വിദേശത്ത് പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളിൽ ഈ വളരെ പ്രധാനപ്പെട്ട ജോലികളിൽ, വളരെ പ്രധാനപ്പെട്ട അക്കാദമിക് സ്ഥലങ്ങളിൽ എഞ്ചിനീയറിംഗിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട പല മേഖലകളിൽ ഒക്കെ പുതിയ ഏറ്റവും നൂതനവുമായ കാര്യങ്ങളുമായി, ഏറ്റവും നൂതനമായ വികസന സങ്കല്പങ്ങളുമായി, വികസന മാതൃകകളുമായി ഒക്കെ ഇടപഴകുന്ന മലയാളികളുണ്ട്. ഉദാഹരണത്തിന് ഹാർവാർഡിലെ എക്കണോമിസ്റ്റ് ഗീതാ ഗോപിനാഥ്, പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട അക്കാദമിക് സ്ഥാപനങ്ങളിൽ റോബോട്ടിക്സ് അടക്കമുള്ള മേഖലകളിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ, പിന്നെ ഈ കട്ടിംഗ് എഡ്ജ് എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയേഴ്സ്, പിന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് നമ്മുടെ ട്രാക്ക് റെക്കോർഡ് വളരെ പ്രശസ്തമാണ്. ലോകത്തെ ഏറ്റവും പ്രഗത്ഭമായ വൈദ്യശാസ്ത്ര സ്ഥാപനങ്ങളിലെല്ലാം മലയാളി സ്വാധീനമുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ സാമൂഹിക സൂചികകൾ, മെച്ചപ്പെട്ട സാമൂഹിക സൂചികകൾ ഉള്ള കേരള മാതൃകയുടെ പുതിയ വികസനത്തിന്റെ തലങ്ങൾ എന്താണ്, അത് വാല്യൂ അഡീഷൻ ആണ്. അത് കൂടുതലായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എന്ത് തരത്തിലുള്ള വാല്യൂ അഡീഷൻ, അത് വലിയ തെറ്റായ രീതിയിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിലേക്കൊന്നും പോവാതെ എങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് മോഡൽ, അത് എങ്ങനെ എൻവിറോൺമെന്റലി മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സഭ, അത് പ്രത്യേകിച്ചും ഈ മലയാളി അല്ലെങ്കിൽ കേരളായിട്ട് എന്ന് പറയുന്ന ഒരു പരിവൃത്തിക്കുള്ളിൽ നിന്നുണ്ടാവുമ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക കേരള സഭയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ടെക്നോക്രാറ്റ്സിനെയും സയന്റിസ്റ്റുകളെയും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും എഞ്ചിനീയർമാരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു തലം. രണ്ടാമത്തെ തലം ദീജി ചോദിച്ചതുപോലെ പ്രവാസികൾക്ക് എന്ത് കിട്ടും, എന്താണ് പ്രവാസികൾക്ക് ഈ ഒരു ഇതിനൊരു സ്ഥാപനം സൃഷ്ടിക്കുന്നതിലുണ്ടാവുന്നത്. അപ്പൊ അത് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നോൺ റെസിഡന്റ് കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളിയുടെ പ്രവാസി മലയാളിയുടെ പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഗൾഫ് മേഖലകളിൽ ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികളുടെ പ്രശ്നം ഒരു തരത്തിലുള്ളതാണ്. ഗൾഫ് മേഖലയിൽ തന്നെ ഈ അവിടുത്തെ തദ്ദേശീയരുടെ വീടുകളിൽ ഗാർഹിക ജോലികൾക്ക് പോകുന്ന പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഒക്കെ പ്രശ്നങ്ങൾ മറ്റു രീതിയിലുള്ളതാണ്. അവിടുത്തെ ആണുങ്ങളും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് അത്തരം ജോലികൾ ഏർപ്പെട്ടിട്ടുള്ളത്. പിന്നെ ആഫ്രിക്കയിലാണെങ്കിൽ അതിന്റെ തലം വേറെയാണ്. അവിടെ പലതരത്തിലുള്ള വംശീയ സ്പർദ്ധകൾക്കിടയിൽ കുടുങ്ങി പോകുന്നുണ്ട് പ്രശ്നം. അങ്ങനെ ഓരോ സ്ഥലത്തുമുള്ള ഇപ്പൊ വികസിത രാജ്യങ്ങളിലാണെങ്കിലും അവിടുത്തെ പ്രവാസി മലയാളികൾക്ക് സവിശേഷമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം.
അപ്പൊ
എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ സമഗ്രമായി നേരിടാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള വാല്യൂ അഡീഷൻ അവിടെ സംസ്ഥാന സർക്കാർ നൽകാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിരന്തരമായി കൃത്യമായി നടക്കുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ ഇൻപുട്ട് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ഈ രണ്ട് ഘടകങ്ങളുണ്ട്. പിന്നെ മൂന്നാമത്തെ ഘടകമാണ് വിദേശ രാജ്യങ്ങളിൽ ഉള്ള മലയാളികളിൽ വലിയ സാമ്പത്തികമായി മുന്നേറിയ വലിയ വലിയ കഴിവുള്ള ആൾക്കാർ അവർക്ക് എന്താണ് കേരളത്തിലേക്ക് സാമ്പത്തികമായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ തരത്തിലൊക്കെ എന്താണ് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുക എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് തലത്തിലാണ് ലോക കേരള സഭയുടെ ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായ ഒരു കോൺസെപ്ച്വൽ ഘടന ഉള്ളത് എന്നാണ് അതിന്റെ കാര്യം. ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്ച്വൽ ഘടന തീർച്ചയായും കേരളത്തെ കേരളത്തിന്റെ ഭാവിയിലേക്ക് നോക്കാൻ ഉതകുന്ന ഒരു ഉപകരണമായിരിക്കും, ഒരു സംഘടനാ രൂപമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
തീർച്ചയായും. ഇപ്പൊ താങ്കൾ പറഞ്ഞതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റുകൾ ഒരു പക്ഷേ വിവിധ രാജ്യങ്ങളിലുള്ള പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് പോയി ഒരുപാട് സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലെത്തിയിട്ടുള്ള മലയാളികൾക്ക് തിരിച്ച് കേരളത്തിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ ആദ്യത്തെ പോയിന്റ് വിദേശത്തുള്ള മലയാളികളുടെ അവരുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അവരുടെ വൈദഗ്ധ്യം അതെല്ലാം എങ്ങനെ കേരളത്തിന് പ്രയോജനപ്പെടുത്താമെന്നുള്ളത് അധികം ചർച്ചയാവാത്തൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും അധികം തടസ്സമാകുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടേക്കുള്ള ഒരുപാട് മലയാളികൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, കേരളത്തിൽ പോയി എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ പോലും അവിടുത്തെ ബ്യൂറോക്രസി, അവിടുത്തെ രാഷ്ട്രീയ രീതികൾ, അതിന്റെ കെട്ടുപാടുകൾ, ഒരുപാട് കെട്ടുകളുണ്ട്, അത് മറികടക്കാൻ വലിയ പ്രയാസമാണ്. ഇത്തരമൊരു ലോക കേരള സഭയിലൂടെ ഈ ടെക്നിക്കൽ സ്കിൽസ് കൊണ്ടുവന്നാൽ പോലും അടിസ്ഥാനപരമായി മറ്റു മാറ്റങ്ങൾ ഉണ്ടാകാതെ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ?
തീർച്ചയായില്ല. അത് എനിക്ക് തോന്നുന്നത് ഇതിൽ നമുക്ക് ഈ ലോക കേരള സഭയെ പോലുള്ള ഒരു സംഘടന ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു വ്യവസ്ഥ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമീപനത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ സമീപനത്തിൽ അതിന്റെ മൂല്യബോധത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ രൂപീകരണവും അത് സൃഷ്ടിക്കുന്ന ഒരു ഓളവും ഈ മൂല്യ രൂപീകരണത്തിൽ പുതിയ മൂല്യ രൂപീകരണത്തിൽ സമീപനത്തിന്റെ മാറ്റത്തിലൊക്കെ സാരമായ സംഭാവനകൾ നൽകാൻ ഉതകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ ഈ ലോക കേരള സഭയുടെ ലക്ഷ്യങ്ങൾ എല്ലാം പൂർത്തിയാക്കുന്നതിനെ കുറിച്ചും ഇത് തന്നെ പറയാം. സാധ്യമാകണമെങ്കിൽ ഈ ഒരു യോഗം ഇപ്പം സാധാരണഗതിയിൽ ഒരു മാമാങ്കമായി അവസാനിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഈ ലോക കേരള സഭയുടെ സ്ഥാപന സമ്മേളനം അങ്ങനെയല്ല അവസാനിച്ചത്. അത് പ്രധാനപ്പെട്ട അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് പ്രവാസി മലയാളികൾ തന്നെ. ഞാനിപ്പം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഗൾഫിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഈവൻ ഓസ്ട്രേലിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള പ്രവാസി മലയാളികൾ വളരെ സമഗ്രമായ ഹോംവർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഏതൊക്കെ മേഖലകളിലാണ് എന്തൊക്കെ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നൽകാൻ പറ്റുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായി ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സബ് കമ്മിറ്റികളിൽ ഓരോ മേഖലയ്ക്കും ആവശ്യമായ സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഗൾഫിന് സബ് കമ്മിറ്റി, ഇതര ഏഷ്യൻ രാജ്യങ്ങൾക്കൊരു സബ് കമ്മിറ്റി, യൂറോപ്പിന് സബ് കമ്മിറ്റി, യു കെക്ക് ഒരു സബ് കമ്മിറ്റി, USA ഒരു സബ് കമ്മിറ്റി, ഓസ്ട്രേലേഷ്യക്ക് ഒരു സബ് കമ്മിറ്റി, അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ സബ് കമ്മിറ്റികളിലൊക്കെ ഉള്ള പ്രസന്റേഷൻസ് ഒക്കെ ഒരു പത്രപ്രവർത്തകന്റെ ഒരു ദൃഷ്ടിയിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ കണ്ടത് ഈ സമഗ്രമായ തരത്തിലുള്ള ഒരു ഹോംവർക്ക് നടത്തിക്കൊണ്ട് ആണ് മിക്കവാറും പ്രവാസികൾ അവിടെ എത്തിയിരുന്നുള്ളത്. ഇതിൽ ഈ ആഫ്രിക്കയിൽ നിന്നും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരൊക്കെ 3-4 മാസങ്ങളായി നിരന്തരമായ ഹോംവർക്ക് നടത്തിയ ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പട്ടികയുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് ഇത് സാധാരണഗതിയിൽ ഒരു മാമാങ്കമായി അവസാനിച്ചു പോകാമായിരുന്ന ഈ സ്ഥാപന സമ്മേളനം അങ്ങനെയല്ല അവസാനിച്ചത്. പക്ഷേ ഇത് എന്തെങ്കിലും തരത്തിൽ പറയുന്ന ലക്ഷ്യങ്ങളോ കൂടെ വെക്കണമെങ്കിൽ അത് പൂർത്തിയാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതിന് കൃത്യമായ ഒരു ഫോളോ അപ്പ് ആവശ്യമാണ്, സംഘടനാപരമായ ഒരു ഫോളോ അപ്പ് ആവശ്യമാണ്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഈ സമ്മേളനത്തിനിടയിൽ. ആ സമയത്തും ഞാൻ പറഞ്ഞ കാര്യം, ഒരു പുതിയ സെക്രട്ടേറിയറ്റ് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് നിയമിക്കേണ്ടി വരും. അതിൽ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ബ്യൂറോക്രറ്റുകൾ ഉണ്ടാവണം, മറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം, പിന്നെ ഒരു കൃത്യമായ റോഡ് മാപ്പും കൂടെ ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ അത് പരിഹരിക്കണമെങ്കിൽ ഇത് കേവലം ഈ പലപ്പോഴും ഇതിനെ ലളിതവൽക്കരിച്ച് കേരളത്തിലെ തൊഴിലാളി ട്രേഡ് യൂണിയനുകളെല്ലാം വികസന വിരുദ്ധരാണെന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. അതിനൊന്നും ഈ ഒരു പൊതു സമീപനം, ഈ ഒരു മൂല്യബോധം മാറേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ മൂല്യബോധം മാറാൻ വേണ്ടിയുള്ള ഒരു തുടക്കമായി ചിലപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ സമ്മേളനത്തിന്റെ ഓളം സഹായകമായേക്കാം.
തീർച്ചയായും. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സെഷനുകൾ താങ്കൾ മോഡറേറ്റർ ആയിരുന്നു ഈ ഒരു സമ്മേളനത്തിൽ എന്നുള്ളതാണ്. ഒന്ന് അതിൽ ശാസ്ത്ര സാങ്കേതികമായിരുന്നു അതിൽ ഒരു സെഷൻ എന്നുള്ളത്. താങ്കൾ മോഡറേറ്റർ ആയിരുന്ന ആ സെഷനിൽ വന്ന ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ, അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഒരു ആശയം അവിടെ തന്നെ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ ഒരു റോഡ് പ്ലാൻ മുന്നിലുണ്ടോ?
ഇല്ലില്ല, അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. ബേസിക് ആയിട്ട് അവർ ഈ വളരെ അൺവീൽഡി ആയിട്ടൊരു വിഷയത്തിന്റെ മോഡറേറ്റർ തന്നെയാണ്. ശാസ്ത്രം സാങ്കേതിക വിദ്യ വികസനം എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ലോകത്ത് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനതിനെ സമീപിക്കാൻ ശ്രമിച്ചത് നമ്മളുടെ ഒരു റിനൈസാൻസിന്റെ, കേരള നവോത്ഥാനം എന്ന് വിളിക്കുന്ന ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു 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 മൂല്യബോധം, ആ മൂല്യബോധത്തെ നമ്മൾ എങ്ങനെ നഷ്ടപ്പെടുത്തി, അതെങ്ങനെയാണ് കേരളത്തിൽ അത് ക്രമേണ കുറഞ്ഞു പോയത് എന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മുഹൂർത്തമായിട്ടുള്ള സജഷൻസ് അവിടെ വന്നത്, പ്രത്യേകിച്ചും ഹോസ്റ്റലിൽ നിന്ന് വന്ന ഒരു ഒരു ഭാഗം എഞ്ചിനീയർമാർ പറഞ്ഞു വെച്ചാൽ അവര് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ റോഡുകളിൽ, പ്രധാനപ്പെട്ട നഗരങ്ങളിൽ റോഡുകളിലെ വശങ്ങളിൽ ട്രാഫിക് തിരക്കുകൾ ഇല്ലാത്ത വിധം എങ്ങനെ പാർക്കിംഗ് സംവിധാനം വിപുലമായ രീതിയിൽ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് ഓസ്ട്രേലിയയിൽ അവർ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിന് റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഇവിടെയുണ്ട്. സമാനമായ രീതിയിൽ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒന്ന് രണ്ട് സംഘങ്ങൾ അവിടെ സമാനമായ രീതിയിൽ ഈ ഈ കൺസ്ട്രക്ഷന്റെ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എങ്ങനെ കൂടുതൽ കൂടുതൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റും, അങ്ങനെയുള്ള വളരെ പൂർത്തമായിട്ടുള്ള ഒന്ന് രണ്ട് സെഷൻസ് വന്നിരുന്നു. അപ്പം ഈ അൺവീൽഡി ആയിട്ടുള്ള സെഷൻ ആയതുകൊണ്ട് ഉണ്ടാകേണ്ട പരിമിതികൾ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് ഈ പുതിയ സബ് കമ്മിറ്റികളും ഈ സെക്രട്ടേറിയറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലെ ഓരോ മേഖലയും എടുത്ത് വ്യത്യസ്തമായ രീതിയിൽ അതിനെ പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ലോക കേരളസഭയിൽ മെമ്പർമാരായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവാസി രാജ്യങ്ങളിൽ നിന്ന് പറ്റുള്ള ആൾക്കാരെയൊക്കെ അവരെ സോഴ്സ് ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് നടത്തിയാൽ തീർച്ചയായും ഇതിന് കാര്യമായിട്ടുള്ള ഗുണമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒറ്റ ഒരു സമ്മേളനം കൊണ്ട് ഒരു ഒരു റോഡ് മാപ്പ് ഉണ്ടാവുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത് ഈ റോഡ് മാപ്പ് ഉണ്ടാവുക ഈ ഫോളോ അപ്പിനാണ്. ഈ ഫോളോ അപ്പ് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോളോ അപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ആറ് മാസത്തിനും ഒരു വർഷത്തിനും ഇടയിൽ നമുക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
തീർച്ചയായും. അവസാനമായി ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരുപക്ഷെ ലോക കേരളസഭയിലെ അംഗം എന്ന രീതിയിലല്ല, മറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലാണ് രാഷ്ട്രീയമായ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുമ്പോഴെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ അഞ്ചഞ്ചു വർഷം കൂടുമ്പോൾ മാറി ഭരിക്കുമ്പോൾ അത് പിന്നീട് കാണാറില്ല. അപ്പൊ ജിം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒന്നായിരുന്നു. അത്തരത്തിൽ ഈ ഒരു പദ്ധതിയും ഇല്ലാതായി പോകില്ല എന്ന എന്തെങ്കിലും ഉറപ്പ് നമുക്കിപ്പോൾ ഉണ്ടോ, പ്രതീക്ഷിക്കാമോ?
മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു തലത്തിൽ മനുഷ്യന് പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ പരാജയങ്ങൾക്കും അപ്പുറം മനുഷ്യന് പ്രതീക്ഷ നിലനിർത്തുക എന്നുള്ളതാണ്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ തന്നെ ഇപ്പം ഈ മൂന്നാമത് പറഞ്ഞിട്ടുള്ള ഈ ധനികരായിട്ടുള്ള മലയാളികളുടെ ഇൻവെസ്റ്റ്മെന്റ്, ഈ നോൺ റെസിഡന്റ് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ്, അതിന് എന്തൊക്കെ മാനങ്ങളാണ് കേരളത്തിന്റെ ഒരു സാമൂഹിക സാംസ്കാരിക പാരിസ്ഥിതിക ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എനിക്കറിയില്ല. ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നത് ലോക കേരള സഭയിൽ സർക്കാരിന്റെ ഭാഗമല്ലാതെ വന്നിരിക്കുന്ന മിക്കവാറും എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്വം ഈ പറഞ്ഞ ഒരു സവിശേഷമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ കൃത്യമായി നിരീക്ഷിക്കുക, വളരെ ക്ലോസ് ആയിട്ട് ഇതിനെ വാച്ച് ചെയ്യുക, എന്തെങ്കിലും അപദ്രവശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ പരസ്യമായി ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാവുക, അങ്ങനെ ഉള്ള ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ സവിശേഷമായിട്ടുള്ള ഒരു ക്രിയാത്മകമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടും തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ടും ലോക കേരള സഭാംഗങ്ങളെല്ലാം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് നമ്മുടെ പഴയ ട്രാക്ക് റെക്കോർഡിൽ നിന്ന് വ്യത്യസ്തമായി ഫലപ്രദമായ ഒരു ഉപകരണമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ. ഇത്രയും കാലം ഈ ലോക കേരള സഭയെക്കുറിച്ച് വായിച്ച വാർത്തകളെക്കാൾ വ്യത്യസ്തമായ ഒരു വീക്ഷണകോണായിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിച്ചത്. വളരെയധികം നന്ദി അതിനെ.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.